Dixon, Mary Madam, 21.02.
Hello, a warm good morning to one and all.
Ular kala sundara suptathil nyanuru poombattaya innu mari.
പ്രിയ കൂട്ടുകാരി, സുന്ദരമായ സ്വപ്നം പോലെ നമ്മൾ വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക്. ദിസ് ഈസ് യുവർ ആർജനോറ ആൻഡ് യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. കൊഴിഞ്ഞുപോയ ഇലകളെയും അടർന്നു വീണ പൂക്കളെയും ഓർത്ത് പരിതപിക്കാതെ, വരാനിരിക്കുന്ന തളിരിനെയും വിടരാനുള്ള മുട്ടിനെയും ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. ഹൃദയത്തെ സ്നേഹവും മനസ്സിൽ ശുഭചിന്തകളുമായി നമുക്കൊരു പുതിയ ദിനം തുടരാം. ഇന്ന് ശുഭചിന്തകളുമായി പുലർക്കാല സെഗ്മെന്റിൽ നമ്മോടൊപ്പം ഉള്ളത് ആഷ്ലി റജിയാണ്. Now you are listening to your favorite channel Beats at Mary Mada 21.02. Vegam varane parayanulda. And it's your Janora. Stay tuned with me.
Beats at Mary Mada 21.02.
Priya kootukari, evarkum pular kaalathilekku swagatham. Manushyar vyathyastharanengilum avare poduvil randayi thirikkam. Shubha pratheeksha ullavarum adillathavarum. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തേജനവും ഉത്സാഹവും നൽകുന്നത് ശുഭപ്രതീക്ഷ ആയതിനാൽ അതില്ലാത്ത ജീവിതം വിരസമാകാനേ വഴിയുള്ളൂ. ഒരു കാര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് അത് നമ്മുടെ ഭാവനയിൽ കാണാൻ കഴിയണം. ഭാവന ശക്തിയാണ് നമ്മുടെ ചിന്തയെ കർമ്മത്തിലേക്ക് നയിക്കുന്നത്. ഭാവനയിൽ കാണുക മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് അതിനെ യാഥാർത്ഥ്യമാക്കാനും ശുഭപ്രതീക്ഷകന് കഴിയും. അതേസമയം ജീവിതത്തിന്റെ ഇരുളടഞ്ഞ ഭാഗങ്ങൾ മാത്രം നോക്കി കാണുന്ന ചിലരുണ്ട്. ഇക്കൂട്ടർ അവരവർക്കു മാത്രമല്ല കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിത്യ ദുഃഖത്തിനും വഴി വെക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തയേക്കാൾ ശക്തിയുള്ള മറ്റൊന്നും ലോകത്തില്ല. എന്താണ് ഒരാൾ ചിന്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അയാളുടെ വളർച്ചയും. നിഷേധാത്മക ചിന്ത വളരാൻ അനുവദിക്കരുത്. അത് നമ്മുടെ മനസ്സിൽ ഇരുൾ നിറയ്ക്കും, മാത്രമല്ല അത് ആരോഗ്യത്തെയും ബാധിക്കും. ശുഭപ്രതീക്ഷ നമുക്ക് വെളിച്ചം നൽകുന്നു, ഉത്സാഹം ഉണർത്തുന്നു. വ്രണപ്പെട്ട ഹൃദയത്തിന് അത് ആശ്വാസം നൽകാതിരിക്കില്ല. സർഗാത്മക ചിന്ത ഏറെ നന്മ വരുത്തും. പ്രവർത്തനത്തിനുള്ള ഊർജം പകരാൻ അത്തരം ചിന്തകൾക്കു മാത്രമേ കഴിയൂ. ഇത് നാം ശ്രദ്ധാപൂർവം വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ വായന, സംസർഗം എല്ലാം വളർച്ചയ്ക്കുള്ളതാകട്ടെ. ഉത്തമവും ഉന്നതവുമായ കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കട്ടെ. ഏവർക്കും ശുഭദിനം.
Welcome back, my dear friends. Now you are listening to your favorite channel, Beats with Mary Mata, 21.02. വേഗം വരണേ പറയാനുള്ളതാ. ആൻഡ് ഇറ്റ്സ് യുവർ ജനോറ. ഈ മെയ് 12-ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാമോ? അതിന് നിങ്ങൾ എല്ലാവരും പത്രം വായിക്കാറുണ്ടോ? എല്ലാ വിശേഷവും നമുക്ക് പങ്കുവെച്ചു തരുന്ന നല്ലൊരു മാധ്യമമാണ് പത്രം. നിങ്ങൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ ഈ വരികൾ കേട്ടിട്ടുണ്ട്: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതുകൊണ്ട് എല്ലാവരും വായനയൊരു ശീലമാക്കുക. പത്രവായന അതിനൊരു നല്ലൊരു തുടക്കമാകട്ടെ. ഇതാ വാർത്താ നേരവുമായി ഹന ഫാത്തിമയും മിൻഹ ഫാത്തിമയും. Now you are listening to your favorite channel, Beats at Mary Manda, 21.02. വേഗം വരണേ പറയാനുള്ളതാ. And it's your Jenora. Stay tuned.
Beats at Mary Manda, 21.02.
നമസ്കാരം. ബീറ്റ്സ് അറ്റ് മേരി മത 21.02 വാർത്താജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2021 മെയ് 26, കൊല്ലവർഷം 1196, ഇടവം 12. വാർത്തകൾ വായിക്കുന്നത് ഹന ഫാത്തിമ, മിൻഹ ഫാത്തിമ. 17 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി രണ്ടാം പിണറായി മന്ത്രിസഭ. ശൈലജ പുറത്ത്. കെ ആർ ഗൗരിയമ്മ അന്തരിച്ചു. കോവിഡ് ബാധിതർ 16 കോടി. ചൊവ്വയിൽ ചൈനയുടെ അഗ്നിദേവൻ. വിശ്വസുന്ദരി മെക്സിക്കോയിൽ നിന്ന് ആൻഡ്രിയ മിസ. വിദ്യാഭ്യാസം. 1 മുതൽ 9 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം.
വാർത്തകൾ വിശദമായി. 17 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി രണ്ടാം പിണറായി മന്ത്രിസഭ. ആരോഗ്യമന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയെ അപ്രതീക്ഷിതമായി ഒഴിവാക്കി രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് രൂപമായി. ഘടകകക്ഷി മന്ത്രിമാരെ കൂടി കണക്കിലെടുത്താൽ 21 അംഗ മന്ത്രിസഭയിൽ 17 പേരും പുതുമുഖങ്ങൾ. കെ ആർ ഗൗരിയമ്മ അന്തരിച്ചു. സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രിയും മുതിർന്ന ഇടതുപക്ഷ നേതാവുമായ കെ ആർ ഗൗരിയമ്മ അന്തരിച്ചു. തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചൊവ്വയിൽ ചൈനയുടെ അഗ്നിദേവൻ. ചൈന വികസിപ്പിച്ച സ്വന്തം നിലയ്ക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ടിയാൻ വെൻ 1 പരിപൂർണ വിജയം. മെയ് 15 ദൗത്യത്തിലെ പ്രധാന ഘട്ടമായ ലാൻഡിംഗ് നടന്നതായി സ്ഥിരീകരിച്ചു. ചൊവ്വയുടെ ഉത്തരമേഖലയിലെ ഉട്ടോപ്യ പ്ലാനിഷ്യയിൽ ഇറങ്ങിയ ടിയാൻ വെൻ ലാൻഡറിൽ നിന്ന് ജൂറോങ് എന്നു പേരുള്ള റോവറും പുറത്തിറങ്ങിയതോടെ ദൗത്യം ലക്ഷ്യം കണ്ടു. വിശ്വസുന്ദരി മെക്സിക്കോയിൽ നിന്ന് ആൻഡ്രിയ മെസ. മഹാമാരിയുടെ ആകുലതകളെ അതിജീവിച്ച് വിശ്വ സൗന്ദര്യ മത്സരവേദിയിൽ മെക്സിക്കൻ സുന്ദരി ആൻഡ്രിയ മെസ കിരീടം ചൂടി. ബ്രസീലിൻ്റെ ജൂലിയ ഗാമ ഫസ്റ്റ് റണ്ണറപ്പും വിസ്പർ ജാനിക് മെസറ്റ സെക്കൻഡ് റണ്ണറപ്പുമായി. 1 മുതൽ 9 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവും 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കോവിഡ് സാഹചര്യം പരിഗണിച്ചും അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം എന്ന ലാലേട്ടൻ്റെ ഡയലോഗ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? നമുക്കൊക്കെ എത്ര കേട്ടാലും മതിവാരാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളെല്ലാവരും ടി വിയുടെ മുമ്പിലായിരിക്കും അല്ലേ? ഒരു കാര്യം ചെയ്യ്, ആ ടി വിയുടെ റിമോട്ടൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കാതിന് കുളിർമയേകുന്ന ഈ മനോഹര ഗാനം ഒന്ന് കേട്ടു നോക്കൂ. ഇതാ സിനി സോളോ സെഗ്മെൻറ്റിൽ ഒരു മനോഹര ഗാനവുമായി സാദിയ ബിബു. Now you are listening to your favorite channel, Beats at Mary Mata, 21.02. Vekam varane parayanullada. And it's your Jenora. Stay tuned with me.
Beats at Mary Mata, 21.02.
Mata.
It's a Mary Mada. 21.02.
മനസ്സ് കാന്തം പോലെയാണ്. പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെ ആകർഷിക്കും, എന്നാൽ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാലോ അനുഗ്രഹങ്ങളെ ആകർഷിക്കും. പ്രിയ കൂട്ടുകാരെ, നമുക്കറിയാം കഴിഞ്ഞൊരു വർഷക്കാലം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമാണെന്ന്. ഈ ഓൺലൈൻ പഠന രീതി നമുക്ക് തന്ന ടെൻഷൻസ് കുറച്ചൊന്നുമല്ല. ഈ ടെൻഷൻസിനെയൊക്കെ എങ്ങനെ ഒരു അനുഗ്രഹമാക്കി തീർക്കാം എന്ന് പറഞ്ഞു തരാൻ ഇന്ന് നമുക്കൊപ്പം അതിന് ചേർന്നൊരു വ്യക്തിത്വമാണുള്ളത്. ഇതാ ഇന്റർവ്യൂ സെഗ്മെന്റിൽ നമുക്കൊപ്പം SD കോളേജിന്റെ മുൻ പ്രിൻസിപ്പളും ചൈൽഡ് കൗൺസിലറുമായ ഡോക്ടർ ആൻസി ടീച്ചറൊപ്പമുണ്ട്. ചോദ്യങ്ങളുമായി നമ്മുടെ കൊച്ചു മെഡിക്കൽ അലോണ ടോമും. Now you are listening to your favorite channel Beats at Mary Mada 21.02. വേഗം വരണേ, പറയാനുള്ളതാ. And it's your RJ Anora. Stay tuned.
Beats at Mary Mada 21.02.
ലോകം വലിയ മഹാമാരിയായ COVID-19 തീർത്ത പ്രതിസന്ധികൾക്കിടയിൽ വിദ്യാഭ്യാസ മേഖലയിലും പഠന രീതിയിലും ഉണ്ടായ മാറ്റം കുട്ടികളെ വലിയ തോതിൽ ബാധിച്ചു. ചുരുക്കം ചിലരിൽ മാത്രം നിലനിന്നിരുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം അതിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് ചെറുതിരിക്കാൻ കോവിഡ് നിമിത്തമായി. ഓൺലൈൻ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി SD കോളേജ് മുൻ പ്രിൻസിപ്പളും കുട്ടികളുടെ പരിശീലകയും കൗൺസിലറും 33 വർഷത്തെ അധ്യാപന പരിചയവുമുള്ള ഡോക്ടർ ആൻസി ടീച്ചറാണ്. മാം, ബീച്ച് അറ്റ് മേരി മാത 21.02 സ്വാഗതം. മാം, പ്ലീസ്. ഓൺലൈൻ പഠനത്തിൽ കുട്ടികളായ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഒന്നാമത്തെ ചോദ്യം എനിക്ക് ഇഷ്ടമായി. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ, ഈ കോവിഡ് പാൻഡമിക് പീരീഡിനെ കുറിച്ച് കൂടി രണ്ട് വാക്ക് പറയണം എന്നെനിക്ക് തോന്നുകയാണ്. ഈ കോവിഡ് പാൻഡമിക് പീരീഡ് വളരെ പോസിറ്റീവായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ച അനേകം ആളുകളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അനേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട്. അതേസമയം തന്നെ ഈ അവസരത്തിൽ വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് യുവജനങ്ങളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുമുണ്ട്. ഡിപ്രഷനിലേക്ക്, മൗനത്തിലേക്ക്, മ്ലാനതയിലേക്ക്, മാനസിക രോഗങ്ങളിലേക്ക് ഒക്കെ വീണുപോയ കുട്ടികളും ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കോവിഡ് പീരീഡിൽ പഠനം 75% നമ്മൾ ഓൺലൈനായിട്ടാണ് നിർവഹിക്കുന്നത്. ഓൺലൈൻ പഠനം അത്ര ആസ്വാദ്യകരമായി എല്ലാവർക്കും അനുഭവപ്പെടണമെന്നില്ല. അത് എങ്കിൽ തന്നെയും നമ്മുടെ കാലഘട്ടത്തിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരാവശ്യമായി അത് മാറിയിരിക്കുകയാണ്. ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമുക്ക് ഓൺലൈൻ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എങ്കിലത്തെ ഒരു കാര്യം ആ ഒരു സാധ്യത ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ വീടുകളിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരോടോ അധ്യാപകരോടോ ഒന്നും ആശയവിനിമയം നടത്താൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ അതൊരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് നമ്മൾ ആ പഠനത്തെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം. പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി എനിക്ക് ദൈവം തന്ന ഒരു സാധ്യതയാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു വലിയ പോസിബിലിറ്റിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം പഠനത്തെ സമീപിക്കുവാൻ. ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന വൈദ്യുതി എത്താത്ത സ്ഥലങ്ങളിലെ കുട്ടികൾക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനി ഈ പഠിക്കുന്ന സമയത്ത് ഏകാഗ്രതയോടുകൂടി ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ അത്ര തീക്ഷ്ണമായ ഒരു ഉത്സാഹത്തോടുകൂടി നമ്മൾ ഇരിക്കാൻ ശ്രമിക്കണം. ഒരു കൊച്ചു സ്ക്രീനിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ബോധപൂർവം ചിന്തിച്ചില്ല എങ്കിൽ അതൊരു ഇല്യൂഷൻ പോലെ, ഒരു മിഥ്യ പോലെ അനുഭവപ്പെടും. അതുകൊണ്ട് നല്ല ഒരു ഉത്സാഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, ഏകാഗ്രതയോടുകൂടി ക്ലാസ്സിൽ ആയിരിക്കണം എന്നാണ് എനിക്ക് കുട്ടികളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം. അടുത്ത കാര്യം, പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് ഓൺലൈനിന് ക്ലാസ്സുകളിൽ അവർ കൃത്യസമയത്തൊക്കെ എത്തിയെന്നിരിക്കും, പക്ഷെ അവർ വിസിബിൾ ആക്കാറില്ല. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒന്നും ഇരിക്കുകയില്ല, കട്ടിലിൽ കിടന്നുകൊണ്ട് ചിലർ ക്ലാസ് കൂടുന്നവരുണ്ട്. അപ്പോഴൊരു ഡിസിപ്ലിൻ കുറവ് കുട്ടികൾക്കുണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മിടുക്കരായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ചിരിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാർക്കും ഒരു ഊർജം തോന്നും, കൂട്ടുകാർക്കും നിങ്ങളെ കാണുമ്പോൾ ഒരു മതിപ്പ് തോന്നും. പിന്നെ ചില മിടുക്കന്മാരൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ഓൺ ചെയ്തിട്ടിട്ട് ചിലപ്പോഴൊക്കെ ക്ലാസ്സിൽ നിന്നും ഇടയ്ക്ക് ഒരുപക്ഷെ നെറ്റ് പ്രോബ്ലം കൊണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ എണീറ്റ് പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പോയാൽ നമുക്ക് ആ കണ്ടിന്യൂവിറ്റി ഓഫ് അവർ സ്റ്റഡി, ലോജിക്കലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ബാക്കിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് അതും ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ സാധിക്കുന്നത്ര സമയം നിങ്ങൾ വിസിബിളായിട്ട് തന്നെ ക്ലാസ്സിലിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനും കൂട്ടുകാരോട് കൊച്ച് തമാശകൾ പറയുവാനും ക്ലാസ്സിൽ അഭിപ്രായങ്ങൾ പറയുവാനും ഒക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പറയാനൊക്കെ സാധിക്കും. ക്ലാസ്സുകളെ ലൈവ് ആക്കാനായിട്ട് ടീച്ചർമാരോടൊപ്പം സഹകരിക്കുന്നവരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിലെ സാധ്യതകൾ കോളേജിലേക്കാളും കുറച്ചുകൂടി സങ്കീർണത കുറവായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ക്ലാസ്സുകളിൽ ആയിരിക്കാൻ ശ്രമിക്കണം. അതിൽ നിന്നും പരമാവധി പ്രയോജനം എടുക്കണം. ആരും വന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ പരീക്ഷ എഴുതുന്നുണ്ടോ എന്നും നോക്കിയാണോ എഴുതുന്നത്, പഠിച്ചിട്ടുണ്ടോ അതൊന്നും ശ്രദ്ധിക്കുകയില്ല. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ തീർച്ചയായും വിജയിക്കും. എല്ലാ വിജയാശംസകളും. ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നേരുകയാണ്. എത്രയും പെട്ടെന്ന് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളിൽ മാനസിക സംഘർഷവും ശാരീരിക പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നുവെന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്?
അടുത്ത ചോദ്യവും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണല്ലോ. ഓൺലൈൻ ക്ലാസ്സുകൾ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. ഒരൊറ്റ ഇരിപ്പിൽ ഇങ്ങനെ ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കുട്ടികളുടെ ചലനാത്മകത കുറയുന്നുണ്ട്, അവർക്ക് കുറേയധികം ബോറടിക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതുകൊണ്ട് മടുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോഴേ ഇടയ്ക്ക് നമ്മളൊന്ന് എണീക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്ത് ആ മടുപ്പ് മാറ്റാൻ ശ്രമിക്കണം. അതുപോലെ ഫുൾ ടൈം രാവിലെ മുതൽ നമ്മൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കുകയും അത് കഴിഞ്ഞ് ക്ലാസ് ടൈം ക്ലാസ്സിൽ കയറുകയും അത് കഴിഞ്ഞൊരു സിനിമ കാണുകയും അങ്ങനെ ഫുൾ ടൈം നമ്മൾ മൊബൈലോ കമ്പ്യൂട്ടർ സ്ക്രീനോ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനും ബ്രെയിനിനും ഒക്കെ ക്ഷീണം സംഭവിക്കും. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ പീരീഡിൽ, ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലഘട്ടത്തിൽ, ഈ കോവിഡ് പീരീഡിൽ പറ്റുന്നത്രയും നമുക്ക് ക്ലാസ്സുകളിൽ കയറുക, പഠിക്കുക, ബാക്കി സമയം കുറച്ച് ശാരീരിക വ്യായാമം കിട്ടുന്ന കളികളിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ നല്ലതാണ്. വീട്ടിനകത്ത് തന്നെയാണെങ്കിൽ ഓടിക്കളിക്കാവുന്നതും പന്തിട്ട് തട്ടി കളിക്കാവുന്നതും ഒക്കെ ചെറു ചെറു കളികൾ, മുറ്റത്തും ഒക്കെ കളിക്കാവുന്ന കളികളൊക്കെ കളിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ മാനസിക ഉല്ലാസവും അത് പ്രദാനം ചെയ്യും. പിന്നെ കൂട്ടുകാരോടും ഒക്കെ ഉള്ള ആ നേരിട്ടുള്ള സൗഹാർദ്ദം നടത്താൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ ക്ലാസ് മുറികളിൽ കാണുമ്പോഴൊക്കെ ആണെങ്കിലും ഫേസൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വിസിബിളായിരിക്കണം. പിന്നെ അപ്പിയറൻസ് സ്മാർട്ടാണെങ്കിലും കാണുന്നവർക്കൊരു സന്തോഷം തോന്നും. പിന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് വീട്ടുകാരോടൊക്കെ പറയാം, നല്ല ബുക്കുകളൊക്കെ ഒന്ന് വായിക്കാം, കുറച്ച് നേരം ഒക്കെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിലൊക്കെ മുഴുകണം. ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഡിപ്രഷൻ അനുഭവപ്പെടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്രയും സമയം നമ്മൾ പഠനത്തിനായിട്ട് ചിലവഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, ടീച്ചേഴ്സ് തരുന്ന അസൈൻമെൻറ്റ്സ് ചെയ്യുക, കുറേ നേരം കളിക്കുകയും ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യണം. ജീവിതം എന്ന് പറയുന്നത് ലൈഫ് ഈസ് ടു സെലിബ്രേറ്റ് എന്നാണ്. പഠനവും ആഘോഷിക്കണം, ബന്ധങ്ങളും ആഘോഷിക്കണം. ഇപ്പോൾ വീട്ടുകാരോടൊപ്പമുള്ള ആ ടുഗെദർനെസ്, ആ കൂട്ടായ്മ എങ്ങനെയൊക്കെ ആസ്വദിക്കാമോ അങ്ങനെ ആസ്വദിക്കണം. ഇനി നമുക്കിങ്ങനൊരു അവസരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോവിഡ് പീരീഡ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഒരുമിച്ച് ഇത്രയും നാൾ പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും ഒക്കെ ചേർന്നിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് എൻജോയ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്, പ്രസൻറ്റ് സിറ്റുവേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ കലാവാസനകളെ വളർത്താനും കുക്കിംഗ്, അതുപോലെ പെയിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ കുറച്ച് സമയം ചിലവഴിക്കണം. പൊട്ടിച്ചിരിക്കാനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസ് വർദ്ധിക്കുകയും നമ്മൾ നല്ല മിടുക്കരായിട്ട് എനർജി ഉള്ളവരായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ആശംസകൾ. എത്രയും പെട്ടെന്ന് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക്, സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് ഓടിക്കളിക്കുവാൻ നിങ്ങൾക്ക് എത്താൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച മാമിന് നന്ദി.
നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഏതാണ്? എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കഥകൾ കേട്ട് വളർന്ന ആ കേജ് കാലഘട്ടമാണ്. അന്നും ഇന്നും എപ്പോഴും കഥകൾ കേൾക്കാനും വായിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? Stories create community, enable us to see through the eyes of other people. So here is our Muhammad Al-Faisan with a wonderful story. And this is your Jenora, you are listening to your favorite channel, Beats at Mary Mada 21.02. Welcome Varane, Parayanullada. Stay tuned.
Beats at Mary Mada 21.02.
Namaskaram. എൻ്റെ പേര് മുഹമ്മദ് അൽ ഫൈസാൻ. ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രാവിൻ്റെയും ഒരു എറുമ്പിൻ്റെയും കഥയാണ്. ഒരിടത്ത് ഒരു കാട്ടിൽ പൊടിയുടെ തീരത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. മരത്തിൻ്റെ മുകളിൽ ഒരു പ്രാവും ഒരു എറുമ്പും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും നല്ല ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം ഉറുമ്പ് ഭക്ഷണം തേടി കാട്ടിലൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ കാറ്റ് വീശി. ഉറുമ്പ് പുഴയിലേക്ക് വീണു. ആ മുങ്ങിയും പൊങ്ങിയും നില വിളിച്ചു. മരക്കൊമ്പിലിരുന്ന പ്രാവ് ചുറ്റിനെ നോക്കി ഒരു ഇല കൊത്തിയെടുത്ത് ഉറുമ്പിൻ്റെ അടുത്തേക്ക് ഇട്ടു കൊടുത്തു. ഉറുമ്പ് അതി പിടിച്ചു കയറി കരയിലേക്ക് എത്തി. ഉറുമ്പ് പ്രാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം അവിടെ ഒരു വേട്ടക്കാരൻ എത്തി. വേട്ടക്കാരൻ ഉറങ്ങിക്കൊണ്ടിരുന്ന പ്രാവിനെ കണ്ടു. അവൻ അമ്പും പില്ലും എടുത്ത് പ്രാവിൻ്റെ നേരെ ഉന്നം വെച്ചു. അത് കണ്ട ഉറുമ്പ് വേട്ടക്കാരൻ്റെ കാണിട്ട് കയറി ഒറ്റ കടി വെച്ചു കൊടുത്തു. വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റി. പ്രാവ് ഒച്ച കേട്ട് എണീച്ചു. പ്രാവ് ഉറുമ്പിൻ്റെ അടുത്തേക്ക് പറന്നെത്തി. ഉറുമ്പിനോട് പ്രാവ് ഒരുപാട് നന്ദി പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ ആപത്ത് വരുമ്പോൾ ആരേലും നമ്മളെ സഹായിക്കാനും ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
കേരനീരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കൂട്ടുകാരി, ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? ഈ നമ്മുടെ കൊച്ചു കേരളത്തെ പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാമോ? അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ സെഗ്മെന്റ്, കേരളീയം, ഇൻ അവർ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. ഇന്ന് ഈ സെഗ്മെന്റിലൂടെ അറിയാം നമ്മുടെ കേരളത്തിന്റെ പുതിയ മന്ത്രിസഭയെ. സോ ഹിയർ സഞ്ജയ് ആൻഡ് സാന്ദ്ര ടു ജോയിൻ അസ് ഇൻ ദിസ് സെഗ്മെന്റ്.
Hi friends, welcome to our new segment Keralia. ഞാൻ ചന്ദ്ര.
ഞാൻ സഞ്ജയ്.
ഇന്ന് നമുക്ക് പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരെയും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും പരിചയപ്പെടാം.
നമ്മുടെ മുഖ്യമന്ത്രിയും
പിണറായി വിജയൻ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആഭ്യന്തരം, പൊതുഭരണം, IT തുടങ്ങിയവ.
ആരോഗ്യമന്ത്രിയും
വീണ ജോർജ്.
ധനകാര്യമന്ത്രി
KN ബാലഗോപാൽ.
പൊതുവിദ്യാഭ്യാസ മന്ത്രിയും
വി ശിവൻകുട്ടി.
ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും
ആർ ബിന്ദു.
വൈദ്യുതി മന്ത്രിയും
കെ കൃഷ്ണൻകുട്ടി.
കൃഷി മന്ത്രിയും
പി പ്രസാദ്.
ഗതാഗത മന്ത്രിയും
ആന്റണി രാജു.
ഭക്ഷ്യവകുപ്പ് മന്ത്രിയും
ജി ആർ അനിൽ.
ജലവിഭവ മന്ത്രിയും
റോഷി അഗസ്റ്റിൻ.
വനം വകുപ്പ് മന്ത്രിയും
എ കെ ശശീന്ദ്രൻ.
ദേവസ്വം മന്ത്രിയും
കെ രാധാകൃഷ്ണൻ.
വ്യവസായ മന്ത്രിയും
പി രാജീവ്.
സഹകരണ മന്ത്രിയും
വി എൻ വാസവൻ. കായിക മന്ത്രിയും
വി അബ്ദുറഹ്മാൻ.
തുറമുഖ വകുപ്പ്
അഹമ്മദ് ദേവർകോവിൽ.
മൃഗസംരക്ഷണ മന്ത്രി
ചിഞ്ചുറാണി.
പൊതുമരാമത്ത് മന്ത്രി
മുഹമ്മദ് റിയാസ്.
എക്സൈസ് മന്ത്രി
MV ഗോവിന്ദൻ.
റവന്യൂ മിനിസ്റ്റർ
കെ രാജൻ.
സാംസ്കാരിക മന്ത്രി
സജി ചെറിയാൻ.
താങ്ക് യു.
മേരി മാതാ 21.02.
കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമല്ലോ നാം ഒരു പോരാട്ടത്തിലാണ്. ജീവിതം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം, കോവിഡ് എന്ന മഹാമാരി ഉയർത്തിയ വെല്ലുവിളികൾക്കെതിരെയുള്ള പോരാട്ടം, നാം ഒന്നായി പ്രവർത്തിക്കാനുള്ള അവസരമാണിത്. ഈ പോരാട്ടത്തിലെ മുന്നണി പോരാളികളായ ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസുകാർ എന്നിവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അല്ലേ? ഇതാ നമ്മുടെ കൊച്ചുമിടുക്കൻ ക്രിസ്റ്റിയുടെ വാക്കുകൾക്ക് ഒന്ന് കാതോർത്ത് നോക്കിയാലോ. സ്റ്റേ ട്യൂൺഡ്.
നമസ്കാരം. കൊറോണയും മനുഷ്യരീതവും. 2019 ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച കോവിഡ് 19 എന്ന മഹാമാരി ഇന്നും ദുരിതം വിതച്ചുകൊണ്ടിരിക്കുന്നു. ഇതില്ലാതാക്കാൻ നമ്മുടെ ആത്മാർത്ഥമായ സഹനം മാത്രമാണ് ആവശ്യം. അകലം പാലിക്കുക, കൈ കഴുകുക, മാസ്ക് ധരിക്കുക തുടങ്ങിയവ. ഇതിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, പോലീസുകാർ, മറ്റു സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കുക. നന്ദി, നമസ്കാരം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.
മലയാളം എന്ന നമ്മുടെ ഭാഷ കവിതകളാലും കവികളാലും സമ്പുഷ്ടമാണ് അല്ലേ? നിങ്ങൾക്ക് കവിതകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ഞാനിപ്പോൾ പാടിയത് മലയാളമാകെ കവിതയുടെ രാത്രി മഴ പൊഴിയിച്ച ഒരു കവയിത്രിയുടെ വരികളാണ്. സുഗതകുമാരി, ഈ കോവിഡ് മഹാമാരി നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ കവർന്നെടുത്തപ്പോൾ നമുക്ക് നഷ്ടമായത് പ്രിയപ്പെട്ട കവികളായ അക്കിത്തം, അനിൽ പനച്ചൂരാൻ, സുഗതകുമാരി എന്നിവരെയാണ്. കവിതകൾ എന്നും നമുക്കൊരാവേശമാണ് അല്ലേ? കവികളായ ഇവർക്കൊക്കെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് നീങ്ങാം. ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഒരു കവിതയുമായി ആൽവിൻ ജെറോം ജസ്റ്റിൻ എത്തുന്നു.
പ്രശസ്ത കവി ശ്രീ എടപ്പാൾ സുബ്രഹ്മണ്യം എഴുതിയ എൻ്റെ ഉണ്ണി എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നേരമില്ലുണ്ണിക്കും നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല. മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ, മാറിലൊന്നാടുവാൻ നേരമില്ല. തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ, തുമ്പപ്പൂവൊന്ന് പറിച്ചിടുവാൻ. നാലുകാൽ നാട്ടി ഓരോല പുര കെട്ടി കഞ്ഞി വച്ചിടുവാൻ നേരമില്ല. നെല്ലി മരത്തിലേക്കാഞ്ഞൊന്നെറിയുവ കല്ലെടുത്താലമ്മ കണ്ണുരുട്ടും. ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മയെ തുടയിലടിക്കുവാൻ ഓടിയെത്തും. ഒരു തുള്ളി പുതുമഴ എങ്ങാനും കൊള്ളുക ഒരുപാട് ചീത്ത പറയുമച്ഛൻ. അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുക, അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു. മണ്ണപ്പൻ ചുട്ടു കളിക്കുവാൻ പാടില്ല, മണ്ണിരെയൊന്നു തൊട്ടുകൂടാ. ആമ്പലൻ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ, മീനുകളോടൊത്തു മിണ്ടിയിടുവാൻ. പാടത്തു പോയൊന്ന് പട്ടം പറപ്പിക്കാൻ, പാട്ടൊന്നു പാടുവാൻ പാടില്ലത്രേ. ആറ്റിയിലിറങ്ങുവാൻ കുളിരൊന്നറിയുവൻ, ഓളങ്ങളിൽ ചെന്നു തുടികൊട്ടുവാൻ. പുഴയുടെ തീരത്ത് പൂഴി മണലിന് ഊത്താങ്കിരി കളി പാടില്ലത്രേ. കണ്ണുരുട്ടിക്കാട്ടും അമ്മയുണ്ടുണ്ണിക്ക്, ഈശ വിറപ്പിക്കും അച്ഛനുണ്ട്. ഒച്ച വെച്ചിടുന്ന ചേച്ചിയുണ്ടുണ്ണിക്ക്, ചൂരൽ പഴം തരും ടീച്ചറുണ്ട്. ഉണ്ണിക്കു നക്ഷത്രം എണ്ണുവാൻ നേരമില്ലുണ്ണിക്കിടാവിനു നേരമില്ല. ഉണ്ണിയുടെ കയ്യിലെ പാവയോടൊത്തൊന്ന് കൊഞ്ചി പറയുവാൻ നേരമില്ല. ഉണ്ണി സ്വയമൊരു പാവയായി മാറിയിട്ടാടണം പാടണം തുള്ളണം പോൽ. നേരമില്ലുണ്ണിക്കും നേരമില്ല, നേരെ ഇരിക്കുവാൻ നേരമില്ല. നേരമില്ലുണ്ണിക്കും നേരമില്ല, നേരെ ഇരിക്കുവാൻ നേരമില്ല. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബീറ്റ്സ് അറ്റ് മേരി മദർ 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു കടുങ്കാപ്പി കുടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കടുങ്കാപ്പി എന്നുണഞ്ഞ് ഈ മഴ ആകെ ആസ്വദിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ? അപ്പോഴേ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, 12 പ്രത്യേകത എന്താണെന്ന്. ആർക്കെങ്കിലും അതിന് ഉത്തരം അറിയുമോ? എന്നാലേ ഞാൻ തന്നെ അത് പറയാം. ആതുര സേവനത്തിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗലിൻ്റെ ജന്മദിനമാണ് അന്ന്. ഈ ദിനം ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആയി ആചരിക്കുന്നു. ഇനി പറയാനാണെങ്കിൽ അടുത്ത മാസത്തെക്കുറിച്ചാണ്, ജൂൺ. ഒരുപാട് സന്തോഷത്തോടെ സ്കൂൾ തുറക്കുന്നതും കാത്തിരിക്കുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഈ തവണയും ഓൺലൈൻ പഠിത്തത്തെ ആശ്രയിച്ചേ പറ്റൂ. ആൻസി ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും പോസിറ്റീവായി കണ്ട് മാനസിക സംഘർഷങ്ങളെയെല്ലാം ഒഴിവാക്കി എല്ലാവരും നന്നായി പഠിക്കുക. ഈ സമയവും കടന്നു പോകും. വീണ്ടും പഴയതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ യുവർ ആർജി അനൂറ സൈനിങ് ഓഫ് ഫ്രം ബീറ്റ്സ് അറ്റ് മേരി മദർ 21.02. വേഗം വരണേ, പറയാനുള്ളതാ. ആൻഡ് ഐ വിഷ് യു ഓൾ എ അക്കാഡമിക് ഇയർ എഹെഡ്. ബൈ ബൈ.
പറയാനുള്ളതാ. ബീറ്റ്സ് അറ്റ് മേരി മദർ 21.02.